ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽചന്ദ്രൻ. പ്രധാന വാർത്തകൾ. വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആന്റ് ആജീവിക മിഷൻ നിയമത്തിന്റെ കരട് ചട്ടങ്ങൾ കേന്ദ്ര ഗവൺമെന്റ് പ്രസിദ്ധീകരിച്ചു. സംസ്ഥാനത്തെ ഐഎഎസ് ഉദ്യോഗസ്ഥ തലത്തിൽ വൻ അഴിച്ചുപണി. മഴയ്ക്ക് മുൻപ് കേരളത്തിലെ നെല്ല് സംഭരണം പൂർത്തിയാക്കുമെന്ന് കൃഷിമന്ത്രി ടി സിദ്ദിഖ്. സംസ്ഥാനത്ത് ബുധനാഴ്ച വരെ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഹജ്ജ് കർമ്മങ്ങൾക്ക് നാളെ മിനായിൽ തുടക്കമാകും. വാർത്തകൾ വിശദമായി. വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആന്റ് ആജീവിക മിഷൻ ഗ്രാമീൺ നിയമം 2025 കരട് ചട്ടങ്ങൾ കേന്ദ്ര ഗവൺമെന്റ് പ്രസിദ്ധീകരിച്ചു. വിപുലമായ പൊതുജനാഭിപ്രായവും കൂടിയാലോചനയും ലക്ഷ്യമിട്ടാണ് നടപടി. വ്യക്തികൾക്കും സംഘടനകൾക്കും പ്രസ്ഥാനങ്ങൾക്കും നിയമത്തെപ്പറ്റി നിർദ്ദേശങ്ങളും പ്രതികരണങ്ങളും സമർപ്പിക്കാമെന്ന് ഗ്രാമവികസന മന്ത്രാലയം ന്യൂഡൽഹിയിൽ അറിയിച്ചു. ജൂൺ 20 വരെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നൽകാം. ഡെസ്ക് റിപ്പോർട്ട്.
20 വർഷം മുൻപ് നടപ്പാക്കിയ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമത്തിന് പകരം കൊണ്ടുവന്ന നിയമമാണ് വികസിത് ഭാരത് ജി റാംജി ആക്ട്. ഒരു സാമ്പത്തിക വർഷം 125 തൊഴിൽ ദിനങ്ങൾ നിയമപരമായി ഉറപ്പു നൽകുന്ന പദ്ധതിയാണിത്. പദ്ധതി നടപ്പിലാക്കുന്നതിനെക്കുറിച്ചും ദേശീയതല സ്റ്റിയറിംഗ് കമ്മിറ്റി, ഗ്രാമീണ തൊഴിലുറപ്പ് കൌൺസിൽ, ഭരണച്ചെലവ്, പരാതി പരിഹാരം എന്നിവയുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ ജനങ്ങളുമായി കൂടിയാലോചിക്കാനാണ് ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത്. സമയബന്ധിതവും സുതാര്യവും വിശ്വസനീയവുമായ വേതന വിതരണം പദ്ധതി ഉറപ്പാക്കുന്നു. നിശ്ചിത ദിവസങ്ങൾ തൊഴിൽ നൽകാൻ കഴിയാതെ വന്നാൽ തൊഴിലില്ലായ്മ വേതനം നൽകാനും പദ്ധതി വ്യവസ്ഥ ചെയ്യുന്നു. ജൂലൈ 1 മുതൽ നിയമം പ്രാബല്യത്തിൽ വരുത്താനാണ് ഗവൺമെന്റ് ശ്രമിക്കുന്നത്.
ഇന്ന് ലോക സ്കിസോഫ്രീനിയ ദിനം. ലോകത്തെ ഏറ്റവും സങ്കീർണമായ മാനസിക രോഗങ്ങളിലൊന്നാണ് സ്കിസോഫ്രീനിയ. യാഥാർത്ഥ്യം കാണാനും ചിന്തിക്കാനും അതിനോട് പ്രതികരിക്കാനും കഴിയാതെ വരുന്ന മാനസിക പ്രശ്നമാണ് പ്രധാന രോഗലക്ഷണം. ഭ്രമാത്മകതയും മിഥ്യാധാരണയും ക്രമരഹിതമായ സംസാരവും രോഗബാധിതരിൽ ഉണ്ടാകാം. ലോകത്തെ ഏറ്റവും തെറ്റിദ്ധരിക്കപ്പെടുന്ന രോഗങ്ങളിൽ ഒന്നാണിത്. ജനിതക പാരമ്പര്യത്തിന്റെയും ചുറ്റുപാടുകളുടെയും സ്വാധീനമാണ് പലപ്പോഴും രോഗത്തിന് കാരണമാകുന്നതെന്ന് കരുതുന്നു. കോഴിക്കോട്ട് വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ വൈകിട്ട് ബീച്ച് ഫ്രീഡം സ്ക്വയറിൽ പൊതുജന ബോധവൽക്കരണ പരിപാടി ദിനാചരണത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ചിട്ടുണ്ട്. ആകാശക്കാഴ്ച എന്ന പേരിൽ പ്രധാന കേന്ദ്രങ്ങളിൽ തെരുവുനാടവും അവതരിപ്പിക്കും. സംസ്ഥാനത്തെ ഐഎഎസ് ഉദ്യോഗസ്ഥ തലത്തിൽ ഗവൺമെന്റ് വൻ അഴിച്ചുപണി നടത്തി. കണ്ണൂർ കളക്ടർ ഉൾപ്പെടെ 6 ജില്ലകളിലെ കളക്ടർമാരെ മാറ്റി. ചീഫ് ഇലക്ടറൽ ഓഫീസർ രത്തൻ യു ഖൽക്കറെ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയായി നിയമിച്ചു. ഗതാഗത വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറിയായിരുന്ന പി ബി നൂഹിനെ ജിഎസ്ടി കമ്മീഷണറായി മാറ്റി നിയമിക്കുകയും ചെയ്തു. ജിഎസ്ടി കമ്മീഷണറായിരുന്ന പാട്ടീൽ അജിത് ഭഗവത് റാവുവിനെ ധനവകുപ്പ് സെക്രട്ടറിയാക്കി. ആലപ്പുഴ ജില്ലാ കളക്ടർ കെ എംബശേഖറാണ് വാട്ടർ അതോറിറ്റിയുടെ പുതിയ മാനേജിംഗ് ഡയറക്ടർ. ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ.
കൊച്ചിൻ സ്മാർട്ട് മിഷന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഷാജി വി നായരാണ് പുതിയ ആലപ്പുഴ കലക്ടർ. കണ്ണൂർ കലക്ടർ അരുൺ കെ വിജയനെ വ്യവസായ വകുപ്പ് ഡയറക്ടറാക്കി. കെഎസ്ഐഡിസി മാനേജിംഗ് ഡയറക്ടറുടെ ചുമതലയും അദ്ദേഹത്തിന് നൽകിയിട്ടുണ്ട്. വ്യവസായ വകുപ്പ് ഡയറക്ടറായിരുന്ന പി വിഷ്ണുരാജിനെ കണ്ണൂരിൽ കലക്ടറായി നിയമിച്ചു. കോഴിക്കോട് കലക്ടർ സ്നേഹിൽ കുമാർ സിംഗാണ് പുതിയ പ്രവേശന പരീക്ഷാ കമ്മീഷണർ. പാലക്കാട് ജില്ലാ കലക്ടറായിരുന്ന എം എസ് മാധവിക്കുട്ടിയെ കോഴിക്കോട് കലക്ടറാക്കി. കോളേജിയേറ്റ് എഡ്യൂക്കേഷൻ ഡയറക്ടർ കെ സുധീറിനെ പകരം പാലക്കാട്ട് നിയമിച്ചു. പത്തനംതിട്ട കലക്ടർ എസ് പ്രേംകൃഷ്ണൻ ആരോഗ്യവകുപ്പ് ജോയിന്റ് സെക്രട്ടറിയായി. കില ഡയറക്ടർ എ നിസാമുദ്ദീനാണ് പത്തനംതിട്ടയിലെ പുതിയ കലക്ടർ. കൊല്ലം കലക്ടർ എൻ ദേവദാസിനെ കിലയുടെ ഡയറക്ടറായും നിയമിച്ചു. വ്യവസായ വകുപ്പ് ജോയിന്റ് സെക്രട്ടറി ആനി ജൂല തോമസ് ആണ് പുതിയ കൊല്ലം ജില്ലാ കലക്ടർ. ആലപ്പുഴ സബ് കലക്ടർ സമീർ കിഷനെ വ്യവസായ വകുപ്പിൽ ഡെപ്യൂട്ടി സെക്രട്ടറിയായി നിയമിച്ചു. ആകെ 14 സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരെയാണ് മാറ്റിയത്. എല്ലാവരും തിങ്കളാഴ്ച ചുമതലയേൽക്കണമെന്ന് ഉത്തരവിൽ നിർദ്ദേശമുണ്ട്.
മഴയ്ക്ക് മുൻപ് കേരളത്തിലെ നെല്ല് സംഭരണം പൂർത്തിയാക്കുമെന്ന് കൃഷിമന്ത്രി ടി സിദ്ദിഖ് കോഴിക്കോട്ട് പറഞ്ഞു. കൊയ്തെടുത്ത നെല്ലും കൊയ്യാനിരിക്കുന്ന നെല്ലും പൂർണ്ണമായി സംഭരിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഓരോ ദിവസത്തെയും സംഭരണം അവലോകനം ചെയ്ത് പിആർഎസ് നൽകുന്നതിലെ കാലതാമസം ഒഴിവാക്കും. കർഷകർക്ക് നൽകേണ്ട തുക വൈകാതെ നൽകുമെന്നും മന്ത്രി പറഞ്ഞു. താമരശ്ശേരി ചുരത്തിലെ ഗതാഗതക്കുരുക്ക് ഒഴിവാക്കാനും വന്യമൃഗശല്യം പരിഹരിക്കാനും നഷ്ടപരിഹാരം നൽകാനും അനുകൂല നടപടിയുണ്ടാകുമെന്നും ടി സിദ്ദിഖ് അറിയിച്ചു. വയനാട് ടൌൺഷിപ്പ് പദ്ധതി സംബന്ധിച്ച് മന്ത്രിസഭാ ഉപസമിതി യോഗം ഉടൻ ചേരുമെന്ന് മന്ത്രി കൽപ്പറ്റയിലെ സ്വീകരണ പരിപാടിയിൽ പറഞ്ഞു. സമ്പൂർണ്ണ പുനരധിവാസമാണ് ഗവൺമെന്റ് ലക്ഷ്യമിടുന്നതെന്നും അതിന് കർമ്മപദ്ധതി തയ്യാറാക്കുമെന്നും സിദ്ദിഖ് വ്യക്തമാക്കി. അട്ടപ്പാടിയടക്കം ആദിവാസി മേഖലകളിൽ ഉന്നതികളിലെ പ്രശ്നങ്ങൾ പഠിക്കാൻ ഉന്നതതല യോഗം വിളിച്ചിട്ടുണ്ടെന്ന് പട്ടികജാതി പട്ടികവർഗ പിന്നാക്കക്ഷേമ മന്ത്രി കെ എ തുളസി പറഞ്ഞു. മന്ത്രിയായ ശേഷം ആദ്യമായി പാലക്കാട് ജില്ലയിലെത്തിയ കെ എ തുളസിക്ക് ഒലവക്കോട് റെയിൽവേ സ്റ്റേഷനിൽ കോൺഗ്രസ് പ്രവർത്തകർ സ്വീകരണം നൽകി. മന്ത്രി എൻ ഷംസുദ്ദീന് മണ്ണാർക്കാട്ടും യു ഡി എഫ് പ്രവർത്തകർ സ്വീകരണം നൽകി. സിൽവർ ലൈൻ പദ്ധതിക്ക് ഭൂമി ഏറ്റെടുക്കുന്നതിന് നൽകിയിരുന്ന അനുമതി റദ്ദാക്കി റവന്യൂ വകുപ്പ് ഉത്തരവിറക്കി. ഭൂമിയിൽ സ്ഥാപിച്ചിരുന്ന അതിർ അടയാളക്കല്ലുകൾ ഇനി നീക്കം ചെയ്യാം. സാമൂഹ്യ പ്രത്യാഘാത പഠനമടക്കം ഗവൺമെന്റ് പുറത്തിറക്കിയ എല്ലാ ഉത്തരവുകളും റദ്ദാക്കിയിട്ടുണ്ട്. രണ്ടാം വർഷ ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷാഫലം ചൊവ്വാഴ്ച ഉച്ചകഴിഞ്ഞ് 3 മന്ത്രി എൻ ഷംസുദ്ദീൻ പ്രഖ്യാപിക്കും. ഔദ്യോഗിക വെബ്സൈറ്റുകളിൽ ഫലം ലഭ്യമാകും. പുതിയ അധ്യയന വർഷത്തെ പ്ലസ് വൺ അപേക്ഷാ സമർപ്പണം നാളെ തുടങ്ങും. ഓൺലൈൻ വഴിയാണ് അപേക്ഷിക്കേണ്ടത്. സിബിഎസ്ഇ 12 ക്ലാസ് പരീക്ഷയുടെ ഉത്തരക്കടലാസ് സ്കാൻ പകർപ്പ് ലഭിക്കാൻ ഇന്നുകൂടി അപേക്ഷിക്കാം. ഉത്തരക്കടലാസുകളുടെ പകർപ്പ് ലഭിച്ച ശേഷം പുനർമൂല്യനിർണയത്തിന് അപേക്ഷിക്കാൻ വിദ്യാർത്ഥികൾക്ക് 2 ദിവസത്തെ സമയം നൽകിയതായും സിബിഎസ്ഇ അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31-ന്. പരിപാടിയിലേക്ക് ആശയങ്ങളും അഭിപ്രായങ്ങളും 1800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലോ നമോ ആപ്പ്, മൈ ജിഒവി ഓപ്പൺ ഫോറം എന്നിവ വഴിയോ 29 വരെ സമർപ്പിക്കാം. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഹജ്ജ് കർമ്മങ്ങൾക്ക് നാളെ മിനായിൽ തുടക്കമാകും. ലോകത്തിന്റെ വിവിധയിടങ്ങളിൽ നിന്നെത്തിയ ലക്ഷക്കണക്കിന് തീർത്ഥാടകർ വൈകിട്ട് മുതൽ പുണ്യനഗരിയായ മിനായിലേക്ക് യാത്ര തുടങ്ങും. നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക് മുൻപ് മുഴുവൻ തീർത്ഥാടകരും മിനായിലെ കൂടാരങ്ങളിൽ താമസിക്കുന്നതോടെ ഹജ്ജിന് ഔപചാരിക തുടക്കമാകും. നാളെ ഉച്ച മുതൽ മറ്റന്നാൾ പുലർച്ചെ വരെ തീർത്ഥാടകർ കൂടാരങ്ങളിലാണ് കഴിയുന്നത്. ഹജ്ജ് കർമ്മത്തിലെ സുപ്രധാന ചടങ്ങായ അറഫ സംഗമത്തിന് ചൊവ്വാഴ്ച പുലർച്ചെയോടെ തീർത്ഥാടകർ മൈതാനിയിലേക്ക് നീങ്ങും. സംസ്ഥാനത്ത് ബുധനാഴ്ച വരെ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് 6 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത നൽകി. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ ജില്ലകളിലാണ് ജാഗ്രതാ നിർദ്ദേശം. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മണിക്കൂറിൽ 60 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിന് സാധ്യതയുണ്ടെന്നും മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും നിർദ്ദേശമുണ്ട്. കാസർകോട് നെല്ലിക്കുന്ന് ബീച്ചിന്റെ മനോഹാരിത ലോകത്തെ പരിചയപ്പെടുത്താൻ ജില്ലാ ഭരണകൂടം സംഘടിപ്പിക്കുന്ന കാസർകോട് ബീച്ച് റൺ ഇന്ന്. കാസർകോട് നിന്ന് പി ജഗന്നിവാസൻ.
ഇന്ന് രാവിലെ നെല്ലിക്കുന്ന് ലൈറ്റ് ഹൌസിൽ നിന്ന് ആരംഭിച്ച് നെല്ലിക്കുന്ന് ബീച്ച്, കസബ ബീച്ച് റോഡ്, പുലിമുട്ട് വഴി മണൽപ്പരപ്പിലൂടെ 6 കിലോമീറ്റർ ദൂരം ഓടി ബീച്ച് റൺ വീണ്ടും ലൈറ്റ് ഹൌസിൽ തന്നെ സമാപിക്കും. ഓട്ടം വിജയകരമായി പൂർത്തിയാക്കുന്ന എല്ലാ പങ്കാളികൾക്കും മെഡലുകൾ സമ്മാനിക്കും. ബീച്ച് റണ്ണിന്റെ മുന്നോടിയായി നഗരസഭാ അധികൃതരുടെയും DTPC വളണ്ടിയർമാരുടെയും നേതൃത്വത്തിൽ നെല്ലിക്കുന്ന് ബീച്ചിൽ വിപുലമായ ശുചീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. കാസർകോട് MLA കല്ലട്ര മാഹിൻ ബീച്ച് റൺ ഫ്ളാഗ് ഓഫ് ചെയ്യും.
IPL ക്രിക്കറ്റിൽ പഞ്ചാബ് കിങ്സ് ലക്നൌ സൂപ്പർ ജയന്റ്സിനെ 7 വിക്കറ്റിന് തോൽപ്പിച്ചു. ലക്നൌ ഏക്ന ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലായിരുന്നു മത്സരം. ഇന്ന് 2 മത്സരങ്ങൾ. ആദ്യ മാച്ചിൽ മുംബൈ ഇന്ത്യൻസ് രാജസ്ഥാൻ റോയൽസിനെ നേരിടും. മുംബൈ വാങ്കഡ സ്റ്റേഡിയത്തിൽ വൈകിട്ട് 3:30 മത്സരം. രണ്ടാം മാച്ചിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടും. കൊൽക്കത്ത ഈഡൻ ഗാർഡൻസിൽ വൈകിട്ട് 7:30 മത്സരം ആരംഭിക്കും. കേരള കളരിപ്പയറ്റ് അസോസിയേഷന്റെ 68-ാമത് തിരുവനന്തപുരം ജില്ലാ ചാമ്പ്യൻഷിപ്പ് ഗതാഗതമന്ത്രി CP ജോൺ ഉദ്ഘാടനം ചെയ്തു. തനത് ആയോധന കലകളെ പരിപോഷിപ്പിക്കുമെന്നും യുവതലമുറയുടെ ആരോഗ്യത്തിനും ആത്മവിശ്വാസത്തിനും കളരിപ്പയറ്റ് പ്രയോജനപ്പെടുമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. കേരള ക്രിക്കറ്റ് അസോസിയേഷൻ അന്തർജില്ലാ അണ്ടർ 19 വനിതാ ക്രിക്കറ്റ് ടൂർണമെന്റിൽ പത്തനംതിട്ടയെ തോൽപ്പിച്ച് തിരുവനന്തപുരം തെക്കൻ മേഖലയിൽ 1-ാം സ്ഥാനക്കാരായി. പത്തനംതിട്ടയെ 5 വിക്കറ്റിനാണ് അവർ തോൽപ്പിച്ചത്. ആലപ്പുഴയ്ക്കാണ് 2-ാം സ്ഥാനം. പ്രതിഷ്ഠാദിന പൂജകൾക്കായി ശബരിമലയിൽ നാളെ വൈകിട്ട് 5 നട തുറക്കും. പ്രതിഷ്ഠാദിനാഘോഷത്തിന് ശേഷം ചൊവ്വാഴ്ച രാത്രി 10 നടയടയ്ക്കും. പാലക്കാട് ജില്ലയിലെ നെല്ല് സംഭരണത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് കൃഷിമന്ത്രിക്കും ധനകാര്യ സെക്രട്ടറിക്കും മുഖ്യമന്ത്രി VD സതീശൻ നിർദ്ദേശം നൽകിയതായി സുമേഷ് അച്യുതൻ MLA അറിയിച്ചു. MLA നൽകിയ നിവേദനത്തെ തുടർന്നാണ് മുഖ്യമന്ത്രിയുടെ ഇടപെടൽ. പേരാമ്പ്ര ചെറുവണ്ണൂരിൽ ഓടിക്കൊണ്ടിരുന്ന കാറിന് തീപിടിച്ച് പൊള്ളലേറ്റ് ചികിത്സയിലായിരുന്ന ചെറുവണ്ണൂർ കക്കറമുക്ക് പൂവത്തഞ്ചാലിൽ റെജിൻ ലാലും മരിച്ചു. റിജിൻലാലിന്റെ ഭാര്യ സോന അപകട ദിവസം തന്നെ മരണപ്പെട്ടിരുന്നു. തിരുവനന്തപുരം നഗരസഭയുടെ 101 വാർഡുകളിലും റോഡരികിലെ അനധികൃത കേബിളുകൾ നീക്കം ചെയ്യാൻ പദ്ധതി തയ്യാറാക്കി. ടാഗ് ചെയ്യാത്ത മുഴുവൻ കേബിളുകളും സമയബന്ധിതമായി നീക്കം ചെയ്യും. പ്രധാന വാർത്തകൾ വീണ്ടും. വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആന്റ് ആജീവിക മിഷൻ നിയമത്തിന്റെ കരട് ചട്ടങ്ങൾ കേന്ദ്ര ഗവൺമെന്റ് പ്രസിദ്ധീകരിച്ചു. സംസ്ഥാനത്തെ IAS ഉദ്യോഗസ്ഥ തലത്തിൽ വൻ അഴിച്ചുപണി. മഴയ്ക്ക് മുൻപ് കേരളത്തിലെ നെല്ല് സംഭരണം പൂർത്തിയാക്കുമെന്ന് കൃഷിമന്ത്രി T. സിദ്ദിഖ്. സംസ്ഥാനത്ത് ബുധനാഴ്ച വരെ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഹജ്ജ് കർമ്മങ്ങൾക്ക് നാളെ മിനായിൽ തുടക്കമാകും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.